praise the Lord. താഴെ ദാസം അവരുടെ ലോകത്തിലോ ക്ഷേത്രം പ്രസവ പോലെ പ്രസംഗിക്കാൻ എനിക്ക് കൊതിയില്ല. ദൈവത്തിന്റെ ജനത്തിന്റെ മധ്യേ ആലോചന അറിയിക്കാൻ 5 മിനിറ്റ് കിട്ടിയാലും ഒരു ഭാഗ്യം എന്ന് കണക്കാക്കുന്നു. Department heads and delegates from US, England, Gulf, and all other countries. Greetings in the name of our Jesus Christ, along with my personal greetings to you all in the Tamil. Praise God. ദൈവത്തിന് ധാരാളമായി അനുഗ്രഹിക്കപ്പെടാകട്ടെ. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു തീമിലാണ് ഈ കൺവെൻഷൻ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇതിനെ സ്തുതിക്കുന്നു. കോവിഡിനായി നാം മുന്നോട്ട്. ഇത് ഒരു നല്ലൊരു പ്രസംഗ വിഷയമാണ്, ഒരു പ്രബന്ധത്തിനുള്ള വിഷയമാണ്, ഒരു പഠനത്തിനുള്ള വിഷയമാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഇവിടെ വരുന്ന ദൈവിക സന്ദേശങ്ങളിലൂടെ ഹല്ലേലൂയ പുറകോട്ടല്ല മുമ്പോട്ട് പോകത്തക്ക വേണം. ദൈവസഭ ഒരു മണിയിലൂടെ കൊയ്ത്തിനു വേണ്ടി മുമ്പോട്ട് പോകത്തക്ക വേണം. ദൈവശക്തി അംഗറായപ്പെട്ടവരായി എല്ലാ സഭയിലെ ശുശ്രൂഷന്മാരും ദൈവം നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഒരു പ്രസംഗം കേട്ടതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഈ കൺവെൻഷൻ കഴിയുമ്പോൾ കൊയ്ത്തിന് വേണ്ടി മുന്നോട്ട് ഇറങ്ങപ്പെട്ടതാണ്. പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു തീമാണ് ദൈവത്തിന്റെ ആത്മാവ് ഈ വർഷം സഭയ്ക്ക് തന്നിട്ടുള്ളത്. കൊയ്ത്തിനായി മുന്നോട്ട് ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഈ വാക്യത്തെ ആധാരമാക്കി ചില വിഷയങ്ങൾ ഓർപ്പിച്ച് ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഒരു വേദഭാഗം ഞാൻ വായിച്ച ശേഷം യെശയ്യാ പ്രവചനം 28-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങൾ. ചെവി തന്ന് എന്റെ വാക്ക് കേൾപ്പി, ശ്രദ്ധ വച്ച് എന്റെ വചനം കേൾപ്പി. വിതപ്പാൻ ഉഴുന്നവൻ ഇടവിടാതെ ഉഴുതുകൊണ്ടിരിക്കുന്നുവോ? അവനെല്ലായ്പ്പോഴും നിലം കീറി കട്ട ഉടച്ചുകൊണ്ടിരിക്കുന്നുവോ? നിലം നിരപ്പാക്കിയിട്ട് അവൻ കരിഞ്ചീരകം വിതയ്ക്കുകയും ചീരകം വിതയ്ക്കുകയും കോതമ്പ് മുഴുവൊളിയിലും യവം അതിനുള്ള സ്ഥലത്തും ചെറു കോതമ്പ് അതിന്റെ അറ്റത്തും ഇടുകയും ചെയ്യുന്നില്ലയോ? അവനെ അങ്ങനെ അവന്റെ ദൈവം അവനെ യഥാക്രമം ഉപദേശിച്ച് പഠിപ്പിച്ചിരിക്കുന്നു. കരിജീരകവും കരിജീരകം വെടിവെട്ടി കൊണ്ട് വലിക്കുന്നില്ല. ജീരകത്തിന്മേൽ വണ്ടിയുടെ ചക്രം ഉരുട്ടുന്നതുമില്ല. കരിജീരകം വഴിയോട്ടും ജീരകം കോൽ കണ്ടും തല്ലിയെടുക്കുക ചെയ്യുന്നത്. മെതുക്കുകയും ധാന്യം ചതച്ചു കളയാറുണ്ടോ? അവൻ അതിനെ എല്ലായ്പ്പോഴും മെതുക്കുകയും വണ്ടിയുടെ ചക്രത്തെയും കുതിരകളെയും അതിന്മേൽ തെളിക്കുകയും ചെയ്യുകയില്ല. അവൻ അതിനെ ചതച്ചു കളയുകയില്ല. അതും സൈന്യങ്ങളുടെ യഹോവയിൽ നിന്ന് വരുന്നു. അവൻ ആലോചനയിൽ അതിശയവും ജ്ഞാനത്തിൽ ഉത്കൃഷ്ടതയും ഉള്ളവനാണ്. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കാരണവനായ ഞങ്ങളുടെ ദൈവമേ സർവസ്തനാവേ, ഇന്ന് രാത്രി ഞങ്ങൾ വായിച്ച വേദഭാഗവും ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന തീമും ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവേ, ഇന്ന് രാത്രി നിന്റെ ജനത്തിന് ആവശ്യമുള്ളത്, അടിയങ്ങൾക്ക് ആവശ്യമുള്ളത് ഈ വായിച്ച വേദഭാഗത്തിൽ കൂടെ ഞങ്ങൾക്ക് പകർന്ന് തരുമാറാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രി കേൾക്കുന്ന ദൈവവചനം ഞങ്ങളെ ഒരു ചുറ്റിപ്പ് മുന്നോട്ട് വയ്ക്കത്തക്കവണ്ണം, വചനപ്രകാരം മുന്നോട്ട് വയ്ക്കത്തക്കവണ്ണം ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്ന ഒരു വചനമാക്കി മാറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനം ഐശ്വര്യമായി ഘോഷിക്കേണ്ടത് തടസ്സമായി വ്യാപരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ഇന്ന് രാത്രി നസ്രനായ ആകാശനാഥനായ യജമാനായ യേശുക്രിസ്തുവിന്റെ അതിധാരണ നാമത്തിൽ ഞാൻ ശാസിക്കുകയാണ് വേണ്ടി മുന്നോട്ട്. രണ്ട് കാര്യങ്ങളാണ് ഈ തീരുമാനം കൊടുത്തിരിക്കുന്ന സ്തോത്രം. ഒന്ന് ഒയിത്ത്, രണ്ട് മുന്നോട്ട്. ദൈവത്തിന്റെ ആത്മാവ് യെശയ്യ പ്രവചനത്തിൽ കൂടെ വായിച്ച ഭാഗം അനുസരിച്ച് ഓരോ വിത്തിനും ഓരോ നിലവാരത്തിൽ അതാത് അതാത് സ്ഥാനങ്ങളിൽ കരിചീരകവും ഗോതമ്പും ഇരവും വിവിധങ്ങളായിട്ടുള്ള ധാന്യങ്ങൾ അതാത് സ്ഥാനത്ത് വിതച്ച് സ്തോത്രം അതിൽ നിന്ന് ഫലമെടുക്കുവാൻ കൃഷിക്കാരൻ എങ്ങനെ കാത്തിരിക്കുന്നു, അതുപോലെ ലോകത്തിന്റെ അഞ്ചു വൻകരകളെയും കടുത്തവനെയും വെളുത്തവനെയും ദൈവത്തെ സ്തോത്രം ഉയരമുള്ളവനെയും ഉയരം കുറഞ്ഞവനെയും ക്രൈസ്തവരോട് ഹല്ലേലൂയ ദൈവത്തെ സ്തോത്രം വിവിധ ജാതികളെയും ഉളവാക്കിയിട്ട് ഇതിൽ നിന്നെല്ലാം സ്വർഗരാജ്യത്തിന് വേണ്ടി ഒരു കൊയ്ത്ത് നടത്തുവാൻ സ്വർഗത്തിൽ ദൈവം നമ്മെ ഉപദേശിപ്പിച്ച് ഉപദേശിച്ച് പഠിപ്പിച്ചിരിക്കുന്നവരാൽ ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാത്രി ദൈവത്തെ സ്തോത്രം ഹല്ലേലൂയ ആത്മാക്കളുടെ വില അറിയുന്നവർക്ക് ഒരു ആത്മാവിന്റെ വില ഈ മുഴുവൻ ലോകത്തേക്കാൾ ഈ കേരളത്തേക്കാൾ ഈ ഭാരതത്തേക്കാൾ ഈ ഭൂഗോളത്തേക്കാൾ വലുത് എന്നത് മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് ദൈവത്തെ സ്തോത്ര പ്രൈസ്തവരോട് വലിയൊരു കൊയ്ത്തിന്റെ ഭാഗമായി തീരുവാൻ ഇന്ന് രാത്രി ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തെ സ്തോത്രം ഹല്ലേലൂയ. മുതലും മുടക്കിയവനെ ഓർത്ത് വേണം കൊയ്യാൻ, നട്ടവനെ ഓർത്ത് വേണം കൊയ്യാൻ, നനച്ചവനെ ഓർത്ത് വേണം കൊയ്യാൻ, വളരുമാറാക്കിയവനെ ഓർത്ത് വേണം കൊയ്യാൻ. ഒരു മണിപോലും നഷ്ടപ്പെടാതെ കൊയ്യുന്ന ഒരു കൊയ്ത്താണ് യഥാർത്ഥ കൊയ്ത്ത്. ഒരു കൊയ്ത്തുകാരനും ദൈവത്തിന്റെ സ്തോത്രം പാടത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ, വയലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ദൈവത്തിന്റെ സ്തോത്രം തിരിഞ്ഞു നോക്കി കൊയ്യത്തില്ല, പതിന് കൂടുതൽ നോക്കി കൊയ്യത്തില്ല, പതിന് കുറഞ്ഞത് നോക്കി കൊയ്യത്തില്ല, അവൻ ധനം കൂടിയ നോക്കി കൊയ്യത്തില്ല, ധനം കുറഞ്ഞത് നോക്കി കൊയ്യത്തില്ല, കാശുള്ളവരെ നോക്കി കൊയ്യത്തില്ല, കാശില്ലാത്തവരെ നോക്കി കൊയ്യത്തില്ല, വിദ്യാഭ്യാസം കൊയ്യത്തില്ല.
പ്രൈമറി ഗോൾ ആയിട്ട്
പ്രധാനപ്പെട്ട ടാർഗറ്റ് ആയിട്ട് കണ്ടില്ലെങ്കിൽ ചെയ്യുന്ന പരിപാടി എല്ലാം സക്സസ്ഫുൾ ആകും. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം നടക്കത്തില്ല. ക്രൈസ്തവർ കൊയ്ത്തും ഒരു ആത്മീയ യുദ്ധത്തോട് പല ഭാഗത്തും ഭൂമിച്ചിട്ടുണ്ട് ക്രൈസ്തവർ. ഹാലേലൂയ. ഒരു യുദ്ധം നടത്തി ഇറങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു വാർ ഡിക്ലെയർ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ദൈവത്തെ സ്തോത്രം, ബിൽഡിംഗ്സിന് പോകപ്പെടണം, പാലങ്ങൾക്ക് പോകപ്പെടണം, മിലിറ്ററി ക്യാമ്പുകൾ അടക്കണം. ക്രൈസ്തവോ ഭക്ഷ്യശേഖരങ്ങൾ എവിടെയുണ്ടോ അവിടെയും പോകപ്പെട്ട് തുറക്കണം. ഇതെല്ലാം തകർത്തിട്ട് ദൈവത്തെ സ്തോത്രം, ഹാലേലൂയ. ഇതെല്ലാം തകർത്താലും ലക്ഷ്യം പാലം തകർക്കലല്ല, ബിൽഡിംഗ് തകർക്കലല്ല, ഭക്ഷ്യശേഖരം നശിപ്പിക്കലല്ല, ശത്രുവിന്റെ മിലിറ്ററി ക്യാമ്പുകൾ തകർക്കലല്ല, യുദ്ധം ജയിക്കലാണ്. ഇത് മനസ്സിലാക്കാതെ ദൈവത്തെ സ്തോത്രം നല്ല മുന്നോട്ട് പോയാൽ ഒരു പ്രയോജനമില്ലാത്ത അവസ്ഥയിൽ അവസാനിക്കും. ഓഫ്ഗ്രേഡ് തുടങ്ങണം, ബൈബിൾ കോളേജ് തുടങ്ങണം, ട്രെയിനിങ് സെന്ററുകൾ തുടങ്ങണം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങണം, എല്ലാം തുടങ്ങണം, വാൻ മേടിക്കണം, വണ്ടികൾ മേടിക്കണം, ബസ്സുകൾ മേടിക്കണം. ദൈവത്തിന്റെ സ്തോത്രം പ്രൈസ്തലോ. പക്ഷെ ഇതിന്റെ എല്ലാം പുറകിൽ ലക്ഷ്യം ഒന്ന് മാത്രം, അത് നടക്കുന്നില്ലെങ്കിൽ വണ്ടി വരുന്നത്, ഓഫറേജ് വരുന്നത്, ബൈബിൾ കോളേജ് വരുന്നത്, സകലം വരുന്നത്, ഈ പന്തലും വരുന്നത്, ഈ സ്റ്റേജ് വരുന്നത്, സകലം വരുന്നത്. ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി ദൈവം തരുന്ന സൗകര്യങ്ങൾ പ്രദേശത്തെ ഏറ്റവും വേഗത്തിൽ ഓടുന്ന ഓട്ടക്കാരന്റെ വീട്ടിൽ കള്ളം കയറി. ഓട്ടക്കാരന്റെ വീട്ടിൽ കള്ളം കയറിയപ്പോൾ സ്തോത്രം, ഭാഗ്യവശാൽ പട്ടി പറഞ്ഞ വീട്ടുകാർ എഴുന്നേറ്റു, കള്ളം കിട്ടിയ സാധനം ഓട്ടം തുടങ്ങി. ഏറ്റവും വലിയ സ്പീഡിൽ ഓടുന്ന ഓട്ടക്കാരൻ കള്ളന്റെ പുറകെ ഓടാൻ തുടങ്ങി. കള്ളം നല്ല മുമ്പിൽ അതിവേഗത്തിൽ ഓടുകയാണ്. ഓട്ടക്കാരൻ വരുവാൻ ചിന്തിച്ചു, എന്നേക്കാൾ വേഗത്തിൽ ഇതിനോണം ഇവനാണ്. അടുത്ത പരിപാടി അവൻ സർവശക്തിയും ഉപയോഗിച്ചത് ഓടി 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 കുതിച്ചോടി കള്ളന്റെ മുമ്പിൽ കയറി, ഇന്ന് ഞാൻ വെപ്പിച്ചതാണ് പറഞ്ഞു. കള്ളൻ അടവടി സ്ഥലവും കള്ളന്റെ പുറകെ ഓടി ഓട്ടം തെളിയിക്കലല്ല ജോലി, നഷ്ടപ്പെട്ടത് തിരിച്ചു വിളിക്കലാണ്. ഇത് രാത്രി യേശുവിന്റെ അധികാരത്തിൽ ആവട്ടെ, അങ്ങിന്റെ മകൻ ആഗ്രഹിക്കരുത് എന്ന് പറയുമ്പോൾ അങ്ങനെ
Yeah. കാരണം പല നടന്നു കഴിയുമ്പോൾ സെന്ററിൽ നിന്ന് വിളി വരുമോ
வளர்ந்து போகட்டி வருவோம், நிறைய வளர்ந்து போகட்டி வருவோம், அவன் படத போல விட்டு போகட்டி வருவோம், அன்பாக நிறைய போல விட்டு போகட்டி வருவோம். இந்த யாத்திரையா வளையட்டேன் எல்லாரும்
ஒருமித்து ஒரு சவட்டி கலையுது. ഉദ്ദേശിച്ചാൽ ഒരു പോലും ചവിട്ടിക്കളയരുത്. ദൈവത്തെ സ്തോത്രം. ഹല്ലേലൂയ. ഇനി ഒരു കാര്യം പറയാം, കൊയ്ത്തിന് അമേരിക്കയിലായാലും റഷ്യയിലായാലും ഗൾഫിലായാലും ആഫ്രിക്കയിലായാലും കൊയ്ത്തിന് ഉപയോഗിക്കുന്ന ആയുധം ഒന്ന് തന്നെ പറയാമോ? അരിവാൾ. അതാ റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊയ്യലും വന്ന അരിവാൾ ചുറ്റിയാണ്. അരിവാൾ ഒന്ന്, എവിടെ ഏത് കൊയ്ത്തിനാണോ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള അരിവാളാണ്. രാത്രി ഞാൻ സത്യം പറയാം, ആത്മാക്കളെ കൊയ്തെടുക്കാൻ ഏറ്റവും ആത്മാവിന്റെ വാള് തന്നെയാണ് അരിവാൾ. ഉപയോഗിച്ച് കൊയ്താൻ ഒരു കൊയ്ത്താണ് ഈ നാടുകളിൽ ദൈവത്തെ സ്തോത്രം. ദൈവ വചനം ഉപയോഗിച്ച് കൊയ്യുന്ന ദൈവങ്ങളെ സ്തോത്രം ചെയ്യുന്നു. ഈ വാഴ്ചകളെ ഏത് വാഴ്ചയാണ് പൂർത്തീകരിക്കുന്നതുമായ ദൈവത്തിന്റെ വചനം ഈ നാടുകളിൽ ആ അവിശ്വാസം വ്യക്തിപരമായ വിഷയം ദൈവത്തെ സ്തോത്രം. ഹല്ലേലൂയ. നാം ഫലം കൊയ്യുമ്പോ ഒരു കാര്യം കർത്താവ് പറഞ്ഞ മക്കളെ ഈ നാല് മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് വരുന്നു എന്ന് പറയുന്നല്ലോ. യോഹന്നാൻ 4:35 നിങ്ങൾ തലമുറ നോക്കിയാൽ നിലക്ക് ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വിളിച്ചിരിക്കുന്നത് കാണാം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, വിതയ്ക്കുന്നവരും കൊയ്യുന്നവരും ഒരുമിച്ച് സന്തോഷപ്പെട്ടൊക്കെ വേണം. കൊയ്യുന്നവർ കൂലിമാക്കി വിളവ് കൂട്ടിവെക്കുന്നത് ആമേ. വിതയ്ക്കുന്നത് ഒരുത്തൻ, കൊയ്യുന്നത് മറ്റൊരുത്തൻ എന്ന പഴക്കൽ ഇതിലൊത്തിരിക്കും. നിങ്ങൾ അധ്വാനിച്ചിട്ട് കൊയ്യുവാൻ ഞാൻ നിങ്ങൾ അറിയിച്ചിരിക്കുന്നു. മറ്റുള്ളവർ അധ്വാനിച്ചു, അവരുടെ അധ്വാനത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. അവൻ അതിൽ കഴിഞ്ഞ തലമുറയിൽ നമ്മുടെ ദൈവദർശനമാകണം. നമ്മുടെ നമുക്ക് കൂടെ വിശ്വാസികൾ അവർ അധ്വാനിച്ചതിന്റെ ഫലമാണ് ഈ തലമുറ കൊയ്യുന്നവർക്ക് ദൈവത്തെ ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഒരു കാര്യമാണ് ആഫ്രിക്കൻ മിഷണറി ദൈവത്തെ സ്തോത്രം. 40 വർഷം ആഫ്രിക്കയിൽ കടന്ന് ആ കഷ്ടപ്പെട്ട ഒരു സഭ പോലും സ്ഥാപിക്കാൻ കഴിയാതെ, ഒരു വ്യക്തിയെ പോലും സ്നാനപ്പെടുത്താൻ കഴിയാതെ തന്റെ ജീവിതം ആഫ്രിക്കയുടെ മണ്ണിച്ചു. അത് കഴിഞ്ഞപ്പോ ഒരു ചെറുപ്പക്കാരനായ യുവാവിനെ അതേ സ്ഥലത്തേക്ക് കേന്ദ്രത്തിൽ നിന്ന് നിയോഗിച്ചു, നിയോഗിച്ചു. ആ മിഷണറി ആഫ്രിക്കയിൽ വന്നിട്ട് ദൈവത്തിന്റെ സ്തോത്രം ഹല്ലേലൂയ. 2 വർഷം കഴിഞ്ഞപ്പോ അവിടെ 200-ലധികം പേരുടെ സഭ. ഈ മനുഷ്യൻ പറഞ്ഞു, ക്രൈസ്തവരോ ഒരുത്തൻ ഇവിടെ കിടന്ന് 40 വർഷം കിടന്നിട്ട് ഒന്നും ഉണ്ടായില്ല, ഞാൻ 2 വർഷം കൊണ്ട് സഭയുണ്ടാകും. പറയല്ലേ പറയല്ലേ. അനേക ദൈവദാസന്മാർ മുട്ടുകുത്തി ഉപവസിച്ച് ആ ദേശത്ത് മുട്ടുകുത്തി ഉപവസിച്ച് കണ്ണുനീർ ഒഴുകിയ ചരിത്രമാണ്, അതിന്റെ ഫലമാണ് ഇന്ന് വൈകുന്നത് മനസ്സിലാക്കി സ്തോത്രങ്ങളാണ്. ഒരുമിച്ച് സന്തോഷിക്കുന്ന ഒരു പരിപാടി കൊയ്ത്ത് പോലെ വേറെ ഇല്ല. കാരണം കൊയ്ത്തിൽ അടിയുമ്പോ കൊയ്തതിന്റെ ഒരു ഭാഗം ഒരു വീട്ടിൽ കൊണ്ടുപോകും, കൊയ്തതിന്റെ ഒരു ഭാഗം പോയിട്ട് വീട്ടുകാരനെ കിട്ടും. കൊയ്ത്ത് കഴിയുമ്പോൾ കൊയ്ത്ത് ശേഷിപ്പിച്ചത് അന്യനും പരദേശിക്കും കിട്ടും. കൊയ്ത്ത് കഴിയുമ്പോൾ കൊയ്ത്ത് കഴിയുന്നത് ശേഷിപ്പിച്ചത് ദൈവത്തെ കാക്കയ്ക്ക് കിട്ടും, കുരുവിക്ക് കിട്ടും, താറാവിനും കിട്ടും. താറാവിൽ നിന്ന് മുട്ടയിട്ട നമ്മൾക്ക് കിട്ടും. പിന്നെ കൊയ്ത്തിന്റെ പ്രതിഫലം എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് നിൽക്കുന്നതല്ല, ഒരാഴ്ച കൊണ്ട് നിൽക്കുന്നതല്ല, ഒരു സീസൺ കൊണ്ട് നിൽക്കുന്നതല്ല. അടുത്ത കൊയ്ത്ത് വിളവേ, അടുത്ത വിളവേ, അതിന്റെ ഫലം വന്നുകൊണ്ടേയിരിക്കും. ദൈവത്തിന്റെ സന്നിധിയിൽ ഇതുപോലെ സന്തോഷിപ്പിക്കാനുള്ള ദൈവത്തിന്റെ മാർഗത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ അവസാനിപ്പിക്കട്ടെ. കൊയ്ത്ത് എന്ന് പറയുന്നത് വേറെ സകല പരിപാടി സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഓവർടൈം ചെയ്യാൻ പറ്റും. കൊയ്ത്തിന് ഓവർടൈം ഇല്ല. രാത്രി മെഷീൻ വെച്ച് കൊയ്യത്തില്ല, ആളുകളിറങ്ങി കൊയ്യത്തില്ല. എത്ര സമർത്ഥമായി കൊയ്യുന്ന മെഷീൻ വന്നാലും രാത്രി കൊയ്യത്തില്ല. കാരണം വിദ്യുതി ചവിട്ടിപ്പോകും. നല്ലപോലെ കാണുന്ന വെളിച്ചത്തിൽ മാത്രമേ കൊയ്യുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, പകലുള്ളതോളം അവന്റെ പ്രവൃത്തി ചെയ്യുക. ഈ രാജ്യത്തില് സുവിശേഷം പറയുവാൻ കാലഘട്ടം അനുകൂലമാണ്. ദൈവം നിനക്ക് ആത്മാവിനെ തേടുവാൻ സാഹചര്യം അനുകൂലമാണ്. ആത്മാവിനെ നേടി നേടി മുന്നോട്ട് പോകുന്നതിന് പകരം അടുത്തു നിൽക്കുന്നവരെ വലത്തു നിൽക്കുന്നവരെ ചവിട്ടി അവരെ കൈവായി ധരിച്ച് അവരുടെ സഭ വഹിക്കാൻ ഈ സഭ വഹിക്കാൻ ആ പ്രസ്ഥാനം നശിപ്പിക്കാൻ അതിനെ ഉപസിക്കുന്നവരുമുണ്ട്. രാത്രി ഞാൻ പറയട്ടെ, നഷ്ടം ഒരുവനെ യജമാനം കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരവും ചുരുക്കമാണ്. കൊയ്ത്തിന്റെ യജമാനോട് വേലക്കാരനെ അയക്കുവാൻ വേണ്ടി പ്രാർത്ഥിപ്പി. ആ മേ രാത്രി ഞാൻ പറയട്ടെ, ഞാൻ ജോലി ഞാൻ സഭ ചെയ്ത് നടത്തുന്നതിന്റെ അര കിലോമീറ്റർ ചുറ്റളവിൽ, ഒരു കിലോമീറ്റർ ചുറ്റളവിൽ, രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ വേറൊരു സഭ വന്ന എല്ലാ ഉറപ്പും എറണാകുളത്ത് ജ്വലേഷൻ കിടക്കുന്നു. ക്രൈസ്തവോ എല്ലാ ജ്വല്ലറിയും ഒറ്റ സ്ഥലത്ത് വന്ന് പവിൽ വന്നത് കച്ചവടം കൂടിയുന്നു. ഞാൻ പറയട്ടെ, ഐ പി സി ചർച്ചപ്പോഴും എക്സമിസപ്പോഴും ശാരവനും കൂടെ ഒന്നിച്ചു നിന്ന് കൊയ്യട്ടെ. ഒറ്റയാക്കാവ് നഷ്ടമാകരുത്, ഒറ്റയാക്കാവ് നഷ്ടമാകരുത്. വീട്ടിൽ ജോലി ചെയ്യുന്നവർ അവിടെ സുവിശേഷം അറിയിക്കും. അങ്ങനെ നാമെ എറണാകുളം പട്ടണം പിടിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ചുറ്റുപാട് ഉയർന്നു നിൽക്കുന്ന ഏരിയോ മതിലുകളെ ഇടിച്ചുകൊണ്ട് ഈ നാളിലെ ദൈവസഭ ഇതിന്റെ എല്ലാ ഐഡിയകളും നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരെ പോയി എടുത്തുകൊണ്ട് പട്ടണങ്ങളെ മതിലുകളെ ഇടിച്ചുകൊണ്ട് പട്ടണം പിടിക്കുവാൻ വേറെ ഒന്നും ചെയ്യണ്ട, വേറെ ഒന്നും ചെയ്യണ്ട. ഒരു മനുഷ്യൻ എന്ന് ആർപ്പിട്ട മാത്രമാണ്. ഒരു മനുഷ്യൻ എന്ന് പ്രവർത്തിക്കാൻ മാത്രം മതി, ഒരു മനുഷ്യൻ എന്ന് ആർപ്പിട്ടാൽ മാത്രം മതി. അതിന്റെ
ഭാരവാഹികൾക്ക് നന്ദി അറിയിക്കുന്നു. ഞങ്ങളെ കൊണ്ട് പ്രാർത്ഥിക്കണമേ. ദൈവം ഇഷ്ടം.